السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. حافظ بن حجر العسقلاني رحمه الله دهت لكتاب الجامع الفرنو عن سعد بن أبي وقاص رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: إن الله يحب العبد التقي الغني الخفي. رواه مسلم. ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ട ചില സിഫാത്തുകളെ, ചില വിശേഷണങ്ങളെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വതആല ചില സാഹചര്യങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ സച്ചരിതരായ അടിമകൾക്ക് ഉണ്ടാകേണ്ട ചില വിശേഷണങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു സ്ഥലം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഇൻഷാല്ലാ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം എന്തായാലും അത് നിങ്ങൾ നോക്കണം. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ചില സിഫാത്തുകൾ, വിശേഷണങ്ങൾ പറയുന്നുണ്ട്. വഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ അടിമകൾക്ക് ഉണ്ടാകേണ്ട വിശേഷണങ്ങൾ എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും എന്തായാലും ഒരു സമയം കണ്ടെത്തി അതൊന്ന് നോക്കുക. ഒരു പേജിൽ ഏകദേശം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നാം നോക്കുക, അത് നമ്മൾ ചിന്തിക്കുക. ഈ വിശേഷണങ്ങൾ എന്നിലുണ്ടോ, അഥവാ നമ്മിൽ ആ വിശേഷണങ്ങൾ ഇല്ല എങ്കിൽ നമ്മുടെ ഈമാൻ ഇതുവരെ പൂർണ്ണമായിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈമാനിൽ വലിയ കുറവുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട വിശേഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പലതൊക്കെ നമുക്കറിയാം, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ നമ്മളാവാൻ പാടില്ല. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിന്നാണ്. ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു നിന്നാണ്. അദ്ദേഹത്തിന്റെ കുനിയത്ത് അബു ഇസ്ഹാഖ് എന്നാണ്. അബു ഇസ്ഹാഖ് സഅദ് ബിനു മാലിക്, എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കന്മാരുമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ബന്ധമുണ്ട്. അഥവാ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രവാചകന്റെ കുടുംബവും പിതാക്കന്മാരിൽ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ചില ആളുകളെ സംബന്ധിച്ച് അവർ സ്വർഗത്തിലാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കുക, എല്ലാ സഹാബികളും സ്വർഗത്തിലാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു: വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു ഏറ്റവും നല്ലതാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു, ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നത് എല്ലാ സഹാബികളും സ്വർഗത്തിലാണ്. പക്ഷേ ചില സഹാബികളെ പ്രത്യേകം പേരെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്, ഇന്ന വ്യക്തി സ്വർഗത്തിലാണ്, ഇന്ന വ്യക്തി സ്വർഗത്തിലാണ്. നമുക്കറിയാം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട മറ്റ് സഹാബികൾ. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ബിലാലെ, നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു. അഥവാ ബിലാൽ സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മൾ പലതവണ പറഞ്ഞതാണ്, അദ്ദേഹം വളരെ മെലിഞ്ഞ സഹാബിയാണ്. ഒരു ദിവസം ഈത്തപ്പഴ മരത്തിന്റെ മുകളിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ കണങ്കാല് കണ്ടിട്ട് സഹാബികൾ ചിരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അവർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലിത്രയും നേർന്നതാണല്ലോ പ്രവാചകൻ, അത്രയും മെലിഞ്ഞിട്ടാണ് അദ്ദേഹം, അതുകൊണ്ടാണ് ചിരിച്ചത്. നമ്മൾ പലപ്പോഴും ചില ആളുകൾ വല്ലാതെ മെലിഞ്ഞു കണ്ടാൽ ചിരിക്കാറുണ്ട്. ആ രൂപത്തിൽ പെട്ടെന്ന് ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മീസാനിൽ ഉഹുദ് മലയേക്കാളും ആ കാലിന്റെ ഭാരമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ സ്വർഗവകാശിയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബികളോട് അവർ സ്വർഗത്തിൽ അവകാശികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിൽ പെട്ട ഒരു സഹാബിയാണ് സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്, വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. വളരെ ചെറുപ്രായത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 17 വയസ്സാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 17 വയസ്സാണ്. നമ്മൾ പല ആളുകളുടെയും ചിന്താഗതി അനുസരിച്ച് എട്ടും പൊട്ടും തിരിയാത്ത പ്രായം. പക്ഷേ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായം മുതൽ തന്നെ അവർ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഇസ്ലാമിനെ അടിത്തറയാനും വേണ്ടി പരിശ്രമിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കതിനുള്ള സൗഭാഗ്യം നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ആദ്യ കാലഘട്ടം ഇസ്ലാം സ്വീകരിച്ച സഹാബികളിൽ ഒരാളാണ് സഅദ് റളിയല്ലാഹു അൻഹു. മക്ക ജീവിതത്തിൽ പ്രവാചകൻ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മക്ക ജീവിതത്തിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ ജീവിതം രണ്ട് രൂപത്തിലാണ്, ഒന്ന് മക്ക കാലഘട്ടം, രണ്ടാമത്തേത് മദീന കാലഘട്ടം. മക്ക കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളായിരുന്നു, ത്യാഗങ്ങളായിരുന്നു, അവിടുത്തെ ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യങ്ങളാണ് മക്ക കാലഘട്ടം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്തു വരുന്നത്. ആ പലായനം ചെയ്തവരുടെ കൂട്ടത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതിനുശേഷം ഇസ്ലാമിക ചരിത്രങ്ങളിൽ നടന്നിരിക്കുന്ന ഏകദേശം എല്ലാ യുദ്ധങ്ങളിലും സഅദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. ബദറിലാവട്ടെ, ഉഹുദിലാവട്ടെ, അതിനുശേഷമുള്ള മറ്റു ചില യുദ്ധങ്ങളാവട്ടെ, അതിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി അസ്ത്രം ഉപയോഗിച്ചത്, അമ്പ് ഉപയോഗിച്ചത് സഅദ് റളിയല്ലാഹു അൻഹുവാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി അമ്പ് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്തത്, അതിൽ അല്ലെങ്കിൽ അമ്പ് ഉപയോഗിച്ചത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലാണ് ആദ്യമായി അത് ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ധീരന്മാർ എന്ന പേര് ലഭിക്കപ്പെട്ട ഒരു സഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. എല്ലാ സഹാബികളും ധീരരായിരുന്നു, പക്ഷേ പ്രത്യേകിച്ച് ചിലരെ കുറിച്ച് വലിയ ധീരരെ നമ്മൾ പറയാറുണ്ട്. ഖാലിദ് ബിനുൽ വലീദിനെ പോലെ, ഉമർ ബിനുൽ ഖത്താബിനെ പോലെ, ഹംസയെ പോലെ, അവരിൽപ്പെട്ട ഒരു സഹാബിയാണ്, ധീരനായ സഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ അദ്ദേഹത്തെ ധാരാളം ആദരിച്ചതായും ബഹുമാനിച്ചതായും നമുക്ക് അദ്ദേഹത്തിന്റെ സീറകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഖാല, അദ്ദേഹം പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അൽഅദ്ദ തഖി, തഖിയായ അടിമയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. എന്താണ് തഖി എന്ന് പറഞ്ഞാൽ? തഖി എന്ന് പറഞ്ഞാൽ ഭയഭക്തിയുള്ള അടിമ. ഭയഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ വർജിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ നല്ല അടിമയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അല്ലാഹു അവന്റെ അടിമയെ ഇഷ്ടപ്പെടാനുള്ള ഒരു നിബന്ധന എന്താണ്? നന്മകൾ ചെയ്യുക, തിന്മകൾ ജീവിതത്തിൽ ഒഴിവാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ അല്ലാഹുവിന് ഭയഭക്തിയുള്ളവരാണ്. അതല്ലാതെ നമ്മളൊക്കെ മുത്തഖീങ്ങളാണ്, തഖ്വയുള്ളവരാണ് എന്ന് പറയും, പക്ഷെ ജീവിതത്തിൽ അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നു, ജീവിതത്തിൽ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ തഖ്വയില്ല. തഖ്വ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് പറയുന്നതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന് ഭയഭക്തിയോട് കൂടി ജീവിക്കുക, പേടിയോടെ നിങ്ങൾ ജീവിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, ഒരു ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മ സ്വാഭാവികമായിട്ട് എന്ന് പറയും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, മോനെ ശ്രദ്ധിക്കണം, ഗേറ്റ് തുറക്കുമ്പോൾ പറയും, മോനെ ശ്രദ്ധിക്കണം, റോഡ് കുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഇതിനേക്കാളും വാത്സല്യത്തോടുകൂടി അല്ലാഹു നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക. മറ്റൊരിടത്ത് വീണ്ടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക, നാളെ ഒരു ദിവസം വരാനുണ്ട്, അന്നേക്ക് നിങ്ങൾ എന്ത് സമർപ്പിച്ചു, ഈ ഭൂമിയിൽ നിങ്ങൾ എത്ര സമ്പാദ്യമുണ്ടാക്കി, ഈ ഭൂമിയിൽ നിങ്ങളുടെ ബിസിനസ് എന്തൊക്കെയാണ്, ഈ ഭൂമിയിൽ നിങ്ങളുടെ കീഴിലുള്ള പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ്, ഇതൊന്നുമല്ല അല്ലാഹു ആവശ്യപ്പെടുന്നത്, മറിച്ച് നാളെ ഒരു ദിവസം വരാനുണ്ട്, അന്നത്തേക്ക് നിങ്ങൾ എന്ത് തയ്യാറാക്കി, അന്നത്തേക്ക് നിങ്ങൾ എന്താ തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് യഥാർത്ഥ ജീവിതം, അതാണ് യഥാർത്ഥ ചോദ്യം. ഇന്നൊന്നും നിങ്ങൾക്ക് ചോദ്യമില്ല, ഇന്നിങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക. അങ്ങനെ പേടിച്ച് ജീവിച്ചാൽ ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഇഷ്ടപ്പെടും. രണ്ടാമത്തെ വിശേഷണം അൽ ഗനി. അൽ ഗനി, ഗനി എന്ന് പറഞ്ഞാൽ പൊതുവെ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന അർത്ഥം എന്താണ്? ധനികൻ എന്നാണ്. ധനികനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണോ? അല്ല, മറിച്ച് ഈ ഹദീസിന്റെ ഉദ്ദേശം അൽ മുറാദു ബിൽ ഗനി, ഗനി എന്ന് പറഞ്ഞാൽ എന്താ? ഗിന നഫ്സ്, സ്വയം ശരീരത്തിൽ കിട്ടിയതിൽ തൃപ്തിപ്പെടുന്നവ, കിട്ടിയതിൽ തൃപ്തിപ്പെടുന്നവ. ഒരുപക്ഷെ ചില ആളുകൾക്ക് ഒരു സമ്പാദ്യം ഉണ്ടാവുകയില്ല, പക്ഷേ അവർക്ക് എന്താണോ ഉള്ളത് അത് അതിൽ അവർ തൃപ്തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ليس الغنى عن كثرة المال അല്ലെങ്കിൽ عن كثرة العرض. ഒരു വ്യക്തി ധനികൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ധനികൻ ധാരാളം സമ്പാദ്യമുള്ളവനല്ല, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ ധാരാളം സ്വത്തുക്കൾ ഉള്ളവനല്ല, മറിച്ച് ولكن الغنى غنى النفس, കിട്ടിയതിൽ തൃപ്തിപ്പെടുന്നവനാണ് യഥാർത്ഥത്തിൽ ധനികൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളെയും നിങ്ങളുടെ പരിചയത്തിലുണ്ടാകും, എത്രയോ ആളുകൾ സാമ്പത്തികമായിട്ട് കഴിവുള്ളവർ, എന്നാലും അവർ വീണ്ടും പരിശ്രമിക്കുന്ന എന്തിനാ? ഇനിയും സമ്പത്ത് ഉണ്ടാക്കണം, ഇനിയും സമ്പത്ത് ഉണ്ടാക്കണം, ജീവിതത്തിൽ വേണ്ടതുപോലെ ഒരു സമാധാനം ഉണ്ടാവില്ല, ബിസിനസ് കെട്ടിപ്പൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അതിന്റെ പിറകിൽ ഓടുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നൽ ഗിനാ ബിന്നസ്, യഥാർത്ഥത്തിൽ സംതൃപ്തി എന്ന് പറയുന്നത് യഥാർത്ഥ ധനികനാരാണ്? അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുന്നവരാണ്. അങ്ങനെ ധാരാളം ആളുകളുണ്ട്, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സഹോദരന്റെ കൂടെ, അല്ലെങ്കിൽ ആ സഹോദരൻ ഞാനും ഏകദേശം ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു, അദ്ദേഹം ഫാമിലിയായിട്ട് ആ ഒരു പ്രദേശത്ത് തന്നെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് അന്ന് ഏകദേശം 4000 രൂപ മാത്രമാണ് വരുമാനമുള്ളൂ. ഞാൻ പറയുന്നത് 10-20 കൊല്ലം മുമ്പൊന്നുമല്ല, അടുത്താണ്. ഏകദേശം അദ്ദേഹത്തിന് 4000 രൂപ മാത്രമേ വരുമാനമുള്ളൂ. ഇന്നത്തെ ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് 4000 രൂപ എന്താക്കാനാ, എങ്ങനെ ജീവിക്കും 4000 രൂപയിൽ? പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കണ്ട മനസംതൃപ്തി, പല ആളുകളിലും അതിനേക്കാളും അതിന്റെ 5-10 ഇരട്ടി സാമ്പത്തികമായിട്ട് ഒരു മാസം വേതനം വാങ്ങുന്ന ആളുകൾക്കിടയിൽ പോലും കാണാറില്ല. അത്രയും അധികം സംതൃപ്തിയിൽ ജീവിച്ചു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു മനസ്സിന് സമാധാനം നൽകും. അള്ളാഹു നൽകുന്നതിൽ തൃപ്തിപ്പെടാതിരുന്നാൽ, അതിൽ അക്ഷമ കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ വറക്കത്തെടുത്ത് കളയും. പ്രവാചകന്റെയും സഹാബത്തിന്റെയും ജീവിതത്തിലൊക്കെ പലപ്പോഴും ഭൂരിപക്ഷം ആളുകളുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ അവർക്ക് മനസ്സിൽ സമാധാനമായിരുന്നു. അതുകൊണ്ടാണ് ചില സഹാബികളൊക്കെ പറയാറുള്ളത്, നമ്മൾ മനസ്സിൽ ആസ്വദിക്കുന്ന സമാധാനം എങ്ങാനും ഇവിടുത്തെ രാജാക്കന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ സമ്പന്നരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരുടെ സകല സമ്പാദ്യവും ഒഴിവാക്കിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖം അല്ലെങ്കിൽ മനസ്സിന്റെ സമാധാനം, അതിന് വേണ്ടി അവർ നമ്മോട് പോരാടുമായിരുന്നു എന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ മനസ്സിന്റെ സംതൃപ്തി അത് വലിയ കാര്യമാണ്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? അള്ളാഹുവിൽ നല്ല വിശ്വാസം വരുമ്പോൾ മനസ്സിന്റെ സംതൃപ്തി ഉണ്ടാകും. അള്ളാഹുവിൽ നല്ല വിശ്വാസം വരുമ്പോൾ മനസ്സിന്റെ സംതൃപ്തി ഉണ്ടാകും. കാരണം ഈ ദുനിയാവ് എന്ന് പറയുന്നത് നമുക്ക് ആശിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടണമെന്നില്ല, ആശിക്കുന്നൊന്നും ഇവിടെ കിട്ടണമെന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടും. എല്ലാം കിട്ടുമെങ്കിൽ പിന്നെ ഇവിടെയും സ്വർഗം തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാം നമുക്ക് ലഭിക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കും, ചിലത് നമുക്ക് ലഭിക്കുകയില്ല. ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. ഇതൊക്കെ ഈ ദുനിയാവിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജയില് പോലെയാണ്, ജയില് പോലെയാണ്. അതല്ലാതെ സുഖവാസത്തിന് വന്ന ഒരു കേന്ദ്രമല്ല ദുനിയാവ് എന്ന് പറയുന്നു. നമുക്ക് ഇന്ന് ആർക്കാണ് എന്ത് പ്രയാസമുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നൽകിയതിന് തൃപ്തിപ്പെടുന്നവർ, അത് മാസം ലഭിക്കുന്ന വേതനം വളരെ ചുരുങ്ങിയതാണെങ്കിൽ അത് അള്ളാഹു നൽകിയിരിക്കുന്ന ആരോഗ്യം അതിന് തൃപ്തിപ്പെടുന്നവർ, അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പാദ്യം മക്കൾ അതിലൊക്കെ തൃപ്തിപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ്, അവരെ അള്ളാഹു ഇഷ്ടമാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയതിന് തൃപ്തിപ്പെടണം. മൂന്നാമത്തെ വിശേഷണം എന്താണ്? അൽ ഖഫീ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിശേഷം എന്നുള്ളത് അൽ ഖഫീ, ജനങ്ങളിൽ നിന്ന് അവരുടെ മുമ്പിൽ പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ നല്ല ഒരു അടിമയായി ഒതുങ്ങി നിൽക്കുന്ന ഒരു അടിമയായി ജീവിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ചില ആളുകൾക്ക് അങ്ങനെയാണ്, അധികാര മോഹം അല്ലെങ്കിൽ വലിയ സ്ഥാനത്തിരിക്കണമെന്ന മോഹം, ആളുകളൊക്കെ എന്നെ ഒന്ന് അറിയണമെന്ന ചിന്താഗതി, അങ്ങനെയൊന്നും ചിന്തിക്കാതെ മറഞ്ഞിരിക്കുന്ന അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്ത് ഒരു ഭാഗത്ത് മാറിയിരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്ത് നല്ല ഒതുങ്ങി ജീവിക്കുന്ന അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ മൂന്ന് വിശേഷങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ഭയഭക്തിയോടുകൂടിയുള്ള ജീവിതം, രണ്ടാമത്തേത് അള്ളാഹു നൽകിയതിന് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. മൂന്നാമത്തേത് പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ പേര് വന്നു പ്രശസ്തി വന്നു അത് പ്രശ്നമില്ല, പക്ഷേ പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമയിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്. താബിഈങ്ങളുടെ നേതാവ് ആരാണ്? ആരാ താബിഈങ്ങളുടെ നേതാവ്? ഉവൈസ് അൽ ഖർനി റഹിമഹുല്ലാ. ഉവൈസ് അൽ ഖർനി റഹിമഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? പ്രവാചകനെ കാണാൻ അദ്ദേഹം മദീനയിലേക്ക് വന്നിരുന്നു, പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം താബിഈയാണ്, സഹാബിയല്ല. അദ്ദേഹത്തെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമനിൽ ഇന്ന ഗോത്രത്തിൽ ഒരു വ്യക്തിയുണ്ട്, യമനിൽ ഇന്ന ഗോത്രത്തിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയെ ആരോടെ പറയുന്നത് അറിയോ? ഉമറിനോട്. ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഹാജിമാർ, യമനിൽ നിന്ന് ഹാജിമാർ വന്നാൽ അവരോട് ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എപ്പോഴും അന്വേഷിക്കും. അങ്ങനെ ഒരു തവണ ഹാജിമാർ വന്നപ്പോൾ, അല്ലെങ്കിൽ യമനിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ആ നമ്മുടെ നാട്ടിൽ ഉവൈസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്തേന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? പറഞ്ഞു, ഉവൈസിന് ആർക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഉവൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടക്കി മേയിച്ച് ഒരു ഭാഗത്ത് ഒതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഒരു വിലയുമില്ല എന്ന് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉവൈസിനെ കാണണം. അങ്ങനെ ഉവൈസിനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം അള്ളാഹുവോട്, എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം. ആരെ പറയുന്നത്? ഉമർ. ഉവൈസ് അൽ ഖർനി റഹിമഹുല്ലാഹുവിന്റെ ചരിത്രം അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒതുങ്ങി ജീവിതം, ഒതുങ്ങിയുള്ള ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പുകഴ്ത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒതുങ്ങിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അതുപോലെ തന്നെ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെയുള്ള അടിയാറുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്ന അധ്യാപനം. അതുപോലെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ്, അള്ളാഹു ഇഷ്ടപ്പെടും. ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് ശരിയല്ല. അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹു കോപിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു കോപിക്കും. അള്ളാഹു ചിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ചിരിക്കും. എന്താണോ അസ്മാഉ സിഫാത്തുകളിൽ ആയത്തുകൾ വന്നിരിക്കുന്നത്, ഹദീസുകൾ വന്നിരിക്കുന്നത്, അതുപോലെ നമ്മൾ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ എങ്ങനെയാണോ വന്നത് അതുപോലെ നമ്മൾ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ ഒരു വിശേഷണം വന്നാൽ അതിനെ നമ്മളായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല, അതിനെ നമ്മളായിട്ട് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതാണ് ഈ ഹദീസിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട അധ്യാപനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പാലിക്കാനും ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഭയഭക്തിയോടുകൂടി അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.